Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. അഭിമുഖ സംഭാഷണം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വാർത്തകളും. ഈശോസഭാംഗമായ വൈദികൻ സണ്ണി ജേക്കബുമായുള്ള അഭിമുഖമാണിന്ന്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അദ്ദേഹം ഈശോസഭയുടെ ദക്ഷിണേഷ്യയ്ക്കു വേണ്ടിയുള്ള വിദ്യാഭ്യാസ സമിതിയുടെ കാര്യദർശിയും ഈശോസഭയുടെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമിതി അംഗവും ജെസ്വിറ്റ് അലൂമിനി അസോസിയേഷന്റെ ദേശീയ ഉപദേഷ്ടാവുമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച, വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം, കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ നയങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഫാദർ സണ്ണി ജേക്കബുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം ഇന്ന്.
ഈ സമഗ്ര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സാമൂഹ്യ അവബോധമുള്ള വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പോളിസിയിൽ പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ളവരെയും മറ്റു മതസ്ഥ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്, അതിന് വിരുദ്ധമായിട്ട് ഇന്നത്തെ കാഴ്ചപ്പാട് വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ നല്ല ഫീസ് വേണം, നല്ല ഉയർന്ന സ്ഥാപനം വേണം, അപ്പോൾ ചിലപ്പോൾ താഴേക്കിടക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. നമ്മൾ ഈ സമഗ്ര വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ വിഭാഗത്തെ
നമ്മൾ വിട്ടുപോകുന്നില്ലേ?
അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ കാണുന്നില്ല, എങ്കിലും ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു മതിപ്പ് പല സ്ഥലങ്ങളിലും പല കേന്ദ്രങ്ങളിലും നമുക്കും അനുഭവപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഈശോയിൽ നിന്ന് ഒത്തിരി ദൂരെ പോകുന്നു. അതുപോലെ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശങ്ങളിൽ നമ്മൾ കുറേ ദൂരെ പോകുന്നു.
കേരളത്തിൽ നല്ല കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒത്തിരി തുറന്നിട്ടുണ്ട്, നല്ല നിലവാരം. പക്ഷേ ഇതാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. അതായത്, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെങ്കിൽ നല്ല ഫീസ് വേണം, നല്ല ക്യാപിറ്റേഷൻ വേണം.
അത് എൻ്റെ അഭിപ്രായത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ സാങ്കേതികപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവാം ഈ കാര്യത്തിൽ. കാരണം ഇതൊരു സ്കൂൾ നടത്തുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. ഇപ്പോൾ അവിടെയാണ് നമ്മൾ ഡിസേൺമെൻറ്റ്, നമ്മൾ വിവേചന ബുദ്ധി നമ്മൾ കൊണ്ടുവരണം. നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും നമ്മളിപ്പോൾ ഈ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മളിത് നോക്കി കാണാനുള്ള ശ്രമം നമ്മൾ കൊണ്ടുപോകുന്നാൽ ഡിസേൺമെൻ്റ് എന്ന് പറയും. ജെസ്യൂട്സിന് വളരെ പ്രധാനപ്പെട്ട കാര്യം ഡിസേൺമെൻറ്റ്. അത് നമ്മൾ നടത്താൻ കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. അതുപോലെ കൂടുതൽ ആളുകൾ, പാവപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ പറ്റും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ നമ്മൾ ഈ സ്കൂൾ നടത്തുന്നത് മറ്റുള്ളവർ നടത്തുന്ന പോലെ അല്ലല്ലോ നമ്മൾ നടത്തേണ്ടത്. എല്ലാവരും നടത്തുന്നു, അതുപോലെ നമ്മൾ ഇപ്പോൾ കോമ്പിറ്റൻസി, ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും മാർക്ക് വേണമെന്ന് നമ്മളും മാർക്ക് വേണ്ടി പോകും. എല്ലാവരും ബില്ല് കെട്ടണമെന്ന് നമ്മളും കെട്ടണം. അതല്ല നമ്മളുടെ മിഷൻ. നമ്മളുടെ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ.
എനിക്കതിന് കത്തോലിക്ക വിദ്യാഭ്യാസ തലത്തിൽ ഒരു മത്സരം വന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ചുരുങ്ങിയ കാലത്തിൽ വലുതായിട്ട് വളർന്ന സ്ഥാപനങ്ങൾക്ക് ഒരു തളർച്ചയും ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു.
എനിക്കും അതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം വെച്ചാൽ നമ്മൾ അതാ പറഞ്ഞു, നമ്മൾ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ ദൂരത്തായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എക്സിസ്റ്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കച്ചവട രംഗത്തല്ല ഇപ്പോൾ നിൽക്കേണ്ടത്, സാമൂഹിക സേവനമാണ് നമ്മളുടെ ലക്ഷ്യം. അതുപോലെ ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളിൽ നിന്ന് വേറിട്ട് നമുക്കൊരു രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരൊക്കെ സ്കൂളുകൾ നടത്തുന്നത്, കോർപ്പറേറ്റ് കമ്പനീസ് നടത്തുന്നത്, വലിയ വലിയ സ്കൂളുകൾ, അവർ പറയും ഇൻ്റർനാഷണൽ സ്കൂളുകൾ എന്നൊക്കെ പറയും. അപ്പം നമ്മളും ആ ഒരു കോമ്പറ്റീഷനിലേക്ക് കടക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല നമ്മളുടെ ലക്ഷ്യം.
മൂല്യാധിഷ്ഠിതമായിട്ട് സാമൂഹ്യ അവബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമഗ്രമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന
എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി വിട്ടുകളയണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ സി ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഐഡിയാസൊക്കെ പുതിയ വന്നിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയും. നമ്മളിപ്പോൾ ഇപ്പോൾ ചിലർ മ്യൂസിക്കിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും, കഴിവുള്ളവരായിരിക്കും. ചിലർ സ്പോർട്സിലായിരിക്കും ഇൻട്രസ്റ്റഡ്, ചിലർ മാത്തമെറ്റിക്സ്, സയൻസ്, ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്ട്സൊക്കെ. അപ്പം നമ്മളിപ്പോൾ ഈ സ്കൂളുകൾ എന്താ ചെയ്യുന്നത്, മെമ്മറി ബേസ്ഡ് എഡ്യൂക്കേഷൻ കൂട്ടത്തില്ല. അവർ മാർക്ക് ഇപ്പോൾ കണ്ടില്ലേ, സി ബി എസ് ഇയുടെയും അതുപോലെ ഐ സി എസ് ഇയുടെയും ഒക്കെ റിസൾട്ട് വന്നു. ഇത് ഫസ്റ്റ് വൺ 90, ഇത് റാങ്ക് ഹോൾഡർ 99.8. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റാണ്. സോ ആ രീതിയിലൊരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമ്മൾ ജീവിക്കേണ്ടത് മത്സരവും. അപ്പം നമ്മൾ ക്രിസ്ത്യൻ സ്കൂളുകൾ ആ മത്സര രംഗത്ത് മറ്റുള്ളവരെ പോലെ ആകണമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ശരിയല്ല.
ഇപ്പോൾ പലപ്പോഴും ഈ മത്സരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓരോ രൂപതയ്ക്കും എഞ്ചിനീയറിംഗ് കോളേജ് വേണം, വലിയ സ്ഥാപനം വേണം, അല്ലെങ്കിൽ ഒരു ആശുപത്രി വേണം, അത് ഭയങ്കര ഉയർന്ന നിലവാരത്തിൽ വേണം.
ബഹുമാനപ്പെട്ട സണ്ണി അച്ഛൻ ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേറെ വ്യാപൃതനാണ്. അങ്ങ് കേരള സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്?
അതിനെക്കുറിച്ച് ഞാൻ അധികം പറയാനുള്ള അത്ര ആധികാരികമായിട്ട് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും കേരളത്തിൽ നമ്മൾ ഒരുപാട് കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അത് ഇല്ല എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രിറ്റിസിസം പല മേഖലയിൽ നിന്ന് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഒന്ന് ബാലൻസ്ഡ് വേ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്തണം. എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ്. ഓൾവേസ് നമ്മൾ ഒരു റിവ്യൂ നടത്തുന്നത് നല്ലതല്ലേ. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുക. അതുപോലെ നമ്മൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ വിശ്വാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ മൂല്യ ബോധത്തിൽ നിന്നൊക്കെ കുറച്ച് അകന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ ഒരു സഭയുടെ ഒരു കർത്തവ്യമാണ്.
കേരളത്തിൽ കത്തോലിക്കാ സഭയുടെ മാത്രമല്ല, സർക്കാരിൻ്റെയും ഇതര ക്രൈസ്തവ സമൂഹങ്ങളുടെയും മതങ്ങളുടെ പോലും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥമായ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ കത്തോലിക്കാ സ്ഥാപനങ്ങൾ മാറിപ്പോകുന്നുണ്ടോ?
എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കത്തോലിക്കാ സഭയിൽ, ഞാൻ കേരളത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മൊത്തത്തിൽ കത്തോലിക്കാ സഭയെ ഇന്ത്യയിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് പല സമയത്ത് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇച്ചിരി ദൂരത്താണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊന്ന്. അതായത് നമ്മൾ ഗോസ്പൽ വാല്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ ആ സുവിശേഷപരമായ മൂല്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ, കാരണം നമ്മളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ, നമ്മളുടെ സ്കൂളുകളിലെ അധികാരികളുടെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിൽ വരുന്ന പിഴവുകളൊക്കെ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു കത്തോലിക്ക സഭയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. ആ ഡിസ്ട്രിക്ട് കളക്ടർ വന്നപ്പോൾ അയാളെ കാണാൻ പോലും നമ്മളുടെ പ്രിൻസിപ്പൾ സമയം കൊടുക്കുന്നില്ല. അപ്പോൾ വളരെ ഫീലിങ്ങാണ്. അപ്പോൾ ആ ഒരു കലക്ടർ മാറി, ഇപ്പം വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയാൽ അയാൾ ആദ്യം ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരെല്ലാം ആ ഒരു ദൃഷ്ടിയിലേ കാണുള്ളൂ. അപ്പോൾ നമ്മളുടെ, അതാണ് ഞാൻ പറഞ്ഞത്, ഗോസ്പൽ വാല്യൂ എന്ന് പറയാൻ നമ്മൾ മറ്റുള്ളവരെ വെറുപ്പിക്കുക എന്നുള്ളതല്ലോ, മറ്റുള്ളവരെ അടുപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും സ്നേഹത്തോടെ കാണാം. ആര് വരുന്നോ അവരെയൊക്കെ പണം കാണാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്കൊക്കെ സമയം കൊടുക്കുക, അവരെ നല്ല രീതിയിൽ ഇടപെടുക എന്നുള്ളതല്ലേ നമ്മുടെ. പക്ഷേ അത് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ചിലപ്പോൾ അതിന് പല പല തടസ്സങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്ന സമൂഹത്തിൽ. അത് അത്രയേ ഞാൻ പറയുന്നുള്ളൂ അതിനെക്കുറിച്ച്. രണ്ടാമത്, സഭ ഐക്യത്തെക്കുറിച്ച് അങ്ങ് ഓർപ്പിച്ചല്ലോ. അത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നമ്മൾ പല വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവർ നമ്മളെല്ലാവരും ഒന്ന് ഒന്നിച്ച് നിന്ന് നോക്കി, ഇപ്പോൾ അടുക്കാൻ പറ്റുന്ന, അതായത് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന മേഖലകളിൽ നമ്മൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ പോളിസി, ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം വന്നു. അപ്പം നമ്മളെല്ലാവരോടും ഒന്നിച്ച് അതിനെതിരെ ശബ്ദമുയർത്തിയെങ്കിൽ ആ തെറ്റുകളൊക്കെ ഗവൺമെൻറ് തിരുത്താൻ തയ്യാറായേനെ. പക്ഷേ ആ തിരുത്തൽ പ്രക്രിയയിൽ നമ്മൾ ഒന്നായിട്ട് നിൽക്കുന്നില്ല. എക്യുമെനിക്കൽ, ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ
സഭയ്ക്കുപരമായിട്ടുള്ള
ഒരു പ്രവർത്തനം പല മേഖലകളിലും നടക്കുന്നു. ഇന്ത്യയിലെ ഒന്നാകെന്ന് പറഞ്ഞാൽ CBC അതിനൊരു മുൻകൈ എടുക്കുന്നുണ്ട്. എങ്കിലും പല സ്ഥലങ്ങളിലും അതുണ്ടായതായിട്ട് എനിക്ക് കാണുന്നില്ല. കേരളത്തിലും
ഇല്ല. KCBC തലത്തിലും സഭൈക്യപരമായിട്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും
ഉണ്ടാവുന്ന
ഒരു പ്രവർത്തനം ഇല്ലെന്ന് തന്നെ പറയാം.
അപ്പൊ അതൊരു വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഈ സമയത്ത് നമ്മുടെ എനിമി, അല്ലെങ്കിൽ ഒരു ശത്രു ഐഡിയോളജിക്കലി വളരെ ശക്തമായി നിൽക്കുമ്പോൾ നമ്മൾ ഒന്നായി നമ്മളതിനെ കൺസോളിഡേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് എക്യുമെനിക്കൽ ഏരിയയിൽ ഉണ്ടാവുന്ന കാണുന്നില്ല. നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് ഇപ്പോഴത്തെ അങ്ങൊരു വളരെ മഹാനായ വ്യക്തിയാണ്. എല്ലാ സഭാ അംഗ ഗ്രൂപ്പുകളെയും സഭകളെയും ഒന്നാക്കി കൊണ്ടുവരാനും പറ്റുന്ന മേഖലകളിലെല്ലാം നമ്മൾ ഒന്നായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ അതുപോലെ നമ്മളുടെ മേഖലകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നും എനിക്കൊരു സംശയം.
അല്ല, പാപ്പ പറയുന്ന ഈ സഭൈക്യ മേഖലകളിൽ സാധിക്കുന്ന തലങ്ങളിലെങ്കിലും
നമ്മൾ ഒന്നായിട്ട് പ്രവർത്തിക്കണം.
വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളുടെ തലത്തിൽ
അത് ഉണ്ടാവേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഒരു നമ്മളുടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ഒരു ബലഹീനത ഇതാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ CBCI ലെവലിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഡേറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 35,000+ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്, ക്രിസ്തീയ സഭകൾ 15,500 സഭകൾ നമ്മൾ കത്തോലിക്ക സഭ അലോൺ നടത്തും. ഞങ്ങൾ ജെസ്യൂട്ട്സ് 400+ സ്കൂളുകൾ നടത്തുന്നുണ്ട്, അതുപോലെ 68 കോളേജുകൾ നടത്തുന്നുണ്ട്, അതുപോലെ എല്ലാ സഭകളും ഇപ്പം എടുത്ത് നോക്കിയാൽ, അതുപോലെ രൂപതകൾ എടുത്ത് നോക്കിയപ്പോൾ, അപ്പം നമ്മളുടെ ശക്തി ഭയങ്കര ഇൻസ്റ്റിറ്റ്യൂഷണൽ പവർ ഉണ്ട്, സ്ഥാപനങ്ങളുടെ ഒരു ശക്തി നമുക്കുണ്ട്. പക്ഷേ ആ സ്ഥാപനങ്ങൾ എഗെയിൻ നമ്മൾ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളും ഒരേ വിചാരത്തോടു കൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി നമ്മൾ പോകുന്നില്ല. നമ്മൾ എല്ലാവരും, അതായത് എൻ്റെ കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ എൻ്റെ സ്കൂള്, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതല്ല നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ സഭ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവേണ്ടതാണ്, അത്രയായിട്ട് കാണുന്നില്ല എന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നായിട്ട് നമ്മൾ ഇതുവരെ പ്രവർത്തിച്ച് കണ്ടിട്ടില്ല.
ദേശീയ സഭയുടെ പോളിസി തന്നെ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് അത് പ്രാവർത്തികമാക്കിയാൽ തന്നെ ഈ പ്രശ്നങ്ങളും ഈ കാഴ്ചപ്പാടിൽ ഐക്യരൂപം ഉണ്ടാകും.
ഇതെന്താണെന്ന് അറിയാച്ചോ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട്, റോമിൽ നിന്നാണേലും നമ്മുടെ CBCI ലെവലിലാണേലും നമ്മളുടെ KCBC ലെവലിലാണേലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, അതുപോലെ നമ്മൾ എത്രത്തോളം അതിനെ നമ്മളെ തന്നെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കേണ്ടത്. അതായത് എനിക്ക്, കാരണം ഡോക്യുമെന്റ്സ് ഒരുപാട്, ഒരു ഡോക്യുമെന്റ്സിന്റെ ഒരു കുറവില്ല,
സഭയുടെ പ്രബോധനങ്ങൾ പഠിപ്പിക്കൽ ധാരാളമുണ്ട്,
പക്ഷെ നമ്മളത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്, അവിടെയാണ് സംശയം.
ബഹുമാനപ്പെട്ട സണ്ണി അച്ഛാ, അങ്ങ് കത്തോലിക സഭയുടെ 2007 ഉത്ഭവിച്ച വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇന്ന് ഇപ്പോൾ നമുക്കൊരു പുതിയ സർക്കാരുണ്ട് ദേശീയ തലത്തിൽ, സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയാൽ നന്നായി.
നമ്മളുടെ ഇപ്പോഴത്തെ സർക്കാർ 2014 അധികാരത്തിൽ വരികയും 2014 തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ ഒരു പുതിയൊരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ വേണ്ടി ഒരു കമ്മീഷനൊക്കെ രൂപീകരിച്ചിരുന്നു. അതിനെക്കുറിച്ച് അച്ഛൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളുടെ 2014 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2016 എന്ന് പറയാൻ. അതിൽ കമ്മീഷൻ രൂപീകരിച്ചതിൽ 5 അംഗങ്ങളുണ്ട് കമ്മീഷനിൽ. ആ കമ്മീഷനിൽ 5 അംഗങ്ങളിൽ ഇതിൻ്റെ ചെയർമാനായിരുന്നു TSR സുബ്രഹ്മണ്യം എന്ന് പറയും, ഡോക്ടർ TSR സുബ്രഹ്മണ്യം. 5 അംഗങ്ങളിൽ 4 പേരും ബ്യൂറോക്രാറ്റ്സ് ആണ്, IAS ഒഫീഷ്യൽസ് ആണ്. ഒരാൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള, പ്രൊഫസർ രാജ്പൂത്ത് എന്ന് പറയും, മുമ്പത്തെ NCERT ഡയറക്ടറൊക്കെ ആയിരുന്നു. ഒരാളേ ഉള്ളൂ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു. അപ്പം മറ്റ് 4 പേരും വിദ്യാഭ്യാസ രംഗവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്, അതൊന്ന്. പക്ഷേ ഈ കമ്മീഷൻ എന്തുകൊണ്ട് ഫോം ചെയ്തു? കാരണം നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പല കമ്മീഷനുകളുണ്ടായിട്ടുണ്ട്, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കൊഠാരി കമ്മീഷൻ, യശ്പാൽ കമ്മീഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി RTE വന്നിട്ടുണ്ട്, 2018 ഇതെല്ലാം ഇങ്ങനെ വന്നു. പെട്ടെന്ന് ഈ ഗവൺമെൻറ്റിന് ഒരു പുതിയ പോളിസി കൊണ്ടുവരാനുള്ള തോന്നൽ, ഇത് ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സമൂഹം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഐഡിയോളജി, ഒരു ആദർശം ഉണ്ടല്ലോ, ആ ആദർശത്തിന് അടിസ്ഥാനമാക്കി അവർ പറയുന്നത് ഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസ നയം. നമ്മളിപ്പോഴും പിന്തുടരുന്ന വിദ്യാഭ്യാസ നയം ബ്രിട്ടീഷ് അധിഷ്ഠിതമാണ് എന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ക്രിറ്റിസിസം. ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കുന്നത് ശരിയല്ല, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഭാരത മണ്ണിൽ ഊന്നാത്ത ഒരു സബ്ജക്റ്റുകളൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ അതിൽ ഊന്നിയ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരണം എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ വിദ്യാഭ്യാസ നയം ഇപ്പോൾ കൊണ്ടുവരുന്നത്. പക്ഷേ വിദ്യാഭ്യാസ നയത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. കാരണം ഉദാഹരണം പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് അവർ പറയുന്നത് നല്ലതാണ്. ടീച്ചേഴ്സിൻ്റെ എല്ലാം നല്ല ട്രെയിനിങ് കൊടുക്കണം, അതുപോലെ ടീച്ചേഴ്സിൻ്റെ സാലറി വളരെ നല്ല രീതിയിൽ കൊടുക്കണം, അതുപോലെ ഒരു നാഷണൽ ലെവലിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കണം, ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി ആൻഡ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്, ഇതെല്ലാം നമ്മളങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങൾ നമ്മൾ ഇതിനെ എതിർക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം,
ഫാദർ സണ്ണി ജേക്കബുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ തുടർച്ച അടുത്ത വെള്ളിയാഴ്ച കേൾക്കാം.